The editorial.
June 14 ചൊവ്വ 1299 ഇടവം 28 ദീപിക എഡിറ്റോറിയൽ. കുട്ടികൾ മാർക്കുൽപാദന യന്ത്രങ്ങളല്ല. തലയിൽ വിവരങ്ങൾ കുത്തി നിറയ്ക്കുന്നത് മാത്രമാണ് വിദ്യാഭ്യാസമെങ്കിൽ അധ്യയന ദിവസങ്ങൾ കുറച്ചുകൂടി കൂട്ടി വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ക്ലാസ് മുറികളിൽ തളച്ചിടേണ്ടതാണ്. പക്ഷേ കമ്പ്യൂട്ടറിന്റെ മെമ്മറി കാർഡിന് തുല്യമല്ല വിദ്യാർത്ഥിയുടെ മസ്തിഷ്കം. ഒരു യന്ത്രത്തിന്റെ പ്രവർത്തന ഘടനയിലേക്കോ നിർവികാരതയിലേക്കോ വിദ്യാർത്ഥിയെ പരിവർത്തിപ്പിക്കുന്നതൊക്കെയും വിദ്യാഭ്യാസത്തിൽ നിന്ന് ഒഴിവാക്കുകയാണ് വേണ്ടത്. എന്നാൽ കുട്ടികളെയും അധ്യാപകരെയും വിശ്രമമില്ലാതെ പണിയെടുപ്പിക്കും വിധം അധ്യയന ദിവസങ്ങൾ 220 വർദ്ധിപ്പിച്ച് ബാല്യ കൗമാരങ്ങളെ യാന്ത്രികവും സംഘർഷഭരിതവുമായൊരു ലോകത്തിലേക്ക് നാം വീണ്ടും വിചാരമില്ലാതെ തള്ളിയിട്ടിരിക്കുന്നു. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഭൂരിപക്ഷം മാതാപിതാക്കളുടെയും അഭിപ്രായങ്ങളെ അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാനത്തെ 10 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം 220 പ്രവൃത്തി ദിനങ്ങളാക്കിയത്. അധ്യയന ദിവസങ്ങൾ കുറയ്ക്കുന്നത് വിദ്യാഭ്യാസ നിലവാരത്തെ ബാധിക്കുമെന്ന് ചൂണ്ടിക്കാട്ടി മൂവാറ്റുപുഴയിലെ ഒരു സ്കൂൾ മാനേജരും അധ്യാപക രക്ഷാകർത്തൃ സംഘടനയും ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പുതിയ അക്കാദമിക് കലണ്ടർ സർക്കാർ പുറത്തിറക്കിയത്. ഇതനുസരിച്ച് ഇനി 25 ശനിയാഴ്ചകൾ പ്രവൃത്തി ദിനങ്ങളായിരിക്കും. മുമ്പ് 195 പ്രവൃത്തി ദിനങ്ങളാണ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷം ഇത് 204 ഉയർത്തി. ഇത്തവണ 210 ആക്കിയെങ്കിലും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം മോണിറ്ററിംഗ് കമ്മിറ്റി 204 ദിവസം മതിയെന്ന് നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെയാണ് കക്ഷികൾ കോടതിയെ സമീപിച്ചത്. ഒരുപക്ഷെ അധ്യാപകരെ കൂടുതൽ ദിവസം ജോലി ചെയ്യിക്കാനുള്ള നീക്കവും ഇതിന് പിന്നിൽ ഉണ്ടായിരിക്കാം. മറ്റേതൊരു ജോലിയും പോലെ സ്കൂൾ അധ്യാപകരെ കാണുന്നതിന്റെ വൈകല്യമായിട്ടേ ഇതിനെ കാണാനാകൂ. പ്രവൃത്തി സമയത്ത് തീരുന്നതല്ല അവരുടെ ജോലിയെന്നാണ് ആദ്യം തിരിച്ചറിയേണ്ടത്. ഒരു നിമിഷം വിശ്രമിക്കാൻ സമയം കൊടുക്കാത്ത ഗൃഹപാഠവും ട്യൂഷനുമൊക്കെയായി കുട്ടികളും വിശ്രമമില്ലാതെ പണിയെടുക്കുകയാണ്. ആഴ്ചയിൽ 2 ദിവസം വിദ്യാർത്ഥികൾക്ക് അവധി കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമുള്ള കാര്യമല്ല. കാലങ്ങളായി തുടരുന്നതും കുട്ടികളുടെ മാനസികവും ബൗദ്ധികവും ശാരീരികവുമായ വളർച്ചയെ മുൻനിർത്തി നടപ്പാക്കപ്പെട്ടിട്ടുള്ളതുമാണ്. വിദ്യാഭ്യാസ മന്ത്രിയും ഇപ്പോൾ കോടതിയെ സമീപിച്ചവരുമൊക്കെ അത് ആസ്വദിച്ചു വളർന്നാണ് ഈ നിലയിലൊക്കെ എത്തിയത്. കുട്ടികളെ കൂടുതൽ പണിയെടുപ്പിക്കുന്ന ഒരു സമ്പ്രദായം നടപ്പാക്കുമ്പോൾ അതേക്കുറിച്ചുള്ള പഠനങ്ങളുടെ പിൻബലമുണ്ടാകണം. വിദ്യാഭ്യാസ വിചക്ഷണരും മനഃശാസ്ത്രജ്ഞരും ആരോഗ്യ വിദഗ്ധരുമൊക്കെ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയം മാർക്ക് കേന്ദ്രീകൃതമായി മാത്രം ചിന്തിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ വിട്ടുകൊടുക്കുന്നത് വിദ്യാർത്ഥികളോടും അധ്യാപകരോടുമുള്ള ക്രൂരതയാണ്. ഇത് കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിനെതിരാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. നിയമമനുസരിച്ച് LP ക്ലാസുകളിൽ 160 ദിവസവും UP ക്ലാസുകളിൽ 200 ദിവസവുമാണ് അനുവദനീയം. 1 മുതൽ 10 വരെ ക്ലാസുകളെ ഒന്നായി കണക്കിലെടുക്കുന്ന പുതിയ വിദ്യാഭ്യാസ കലണ്ടറിൽ ഇത് ലംഘിക്കപ്പെടുന്നു. പ്രവൃത്തി സമയവും അധ്യാപകരുടെ യഥാർത്ഥ ജോലി സമയവും തമ്മിൽ വലിയ അന്തരമുണ്ട്. 9-10 ക്ലാസുകൾക്ക് മിക്കവാറും സ്പെഷ്യൽ ക്ലാസുകൾ നടത്താറുണ്ട്. പഠിപ്പിക്കുന്നതിനും അതിനായി നോട്ടുകളും ലെസൺ പ്ലാനും തയ്യാറാക്കുകയും ചെയ്യുന്നതിനുമപ്പുറം പലതരം റിപ്പോർട്ടുകളും തയ്യാറാക്കേണ്ടി വരുന്നു. പ്രധാന പരീക്ഷകളുടെയും ഇടയ്ക്കിടെയുള്ള ക്ലാസ് പരീക്ഷകളുടെയും ഒക്കെ ഉത്തരക്കടലാസുകൾ പരിശോധിക്കുന്നതും വീടുകളിലിരുന്നാണ്. കലാകായിക പരിശീലനങ്ങളും വിശേഷ ദിവസങ്ങളിലെ പ്രത്യേക പരിപാടികളും സെമിനാറുകളും ക്ലസ്റ്റർ ക്ലാനുകളും ഉൾപ്പെടെ നിരവധി ജോലികൾ അധ്യയനത്തിന് പുറമെ ചെയ്യേണ്ടതുണ്ട്. ഇതിനുമപ്പുറം കുട്ടികളെ വ്യക്തിപരമായി പരിഗണിക്കാനും മാതാപിതാക്കളെ കാര്യങ്ങൾ ധരിപ്പിക്കാനുമൊക്കെ സമയം കണ്ടെത്തണം. മധ്യവേനൽ അവധിക്കാലത്ത് പോലും അധ്യാപകർക്ക് വിശ്രമിക്കാനാകുന്നില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്കൂളുകളുടെ നിലവാരവും ഫലവും സമീപത്തെ സ്കൂളുകളിൽ നിന്ന് മികച്ചതാക്കാൻ പെടാപ്പാടുപെടുന്നതും അധ്യാപകർ തന്നെയാണ്. ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോൾ ശനിയാഴ്ചകൾ കൂടി പ്രവൃത്തി ദിനമാക്കുന്നത്. 6 ദിവസം സ്കൂളിൽ പോയി പഠിക്കേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ കാര്യം ബാലാവകാശത്തിന്റെ മാത്രമല്ല മനുഷ്യാവകാശത്തിന്റെയും പരിധിയിൽ വരണം. ഒരാഴ്ച പഠിച്ചത് ഹൃദിസ്ഥമാക്കാനും ഗൃഹപാഠം ചെയ്യാനും വിശ്രമിക്കാനും കൂട്ടുകൂടാനും കളിക്കാനും ഒക്കെയുള്ള അവസരം അവർക്ക് കൊടുത്തേ തീരൂ. സംഗീത നൃത്ത കായിക പരിശീലനങ്ങൾ തുടങ്ങിയവയൊക്കെ മിക്കവാറും ശനിയാഴ്ചകളിലാണ് നടത്തുന്നത്. ഞായറാഴ്ച മാത്രമാണ് അവധിയെങ്കിൽ ഒന്നുറങ്ങാൻ പോലും സമയം കിട്ടില്ലെന്നർത്ഥം. കളിക്കളങ്ങളിലും മൈതാനങ്ങളിലുമൊക്കെ അവശേഷിക്കുന്ന വിദ്യാർത്ഥികളെയും പുതിയ പരിഷ്കാരങ്ങൾ ഇല്ലാതാക്കും. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ബന്ധുക്കളോടും കൂട്ടുകാരോടുമൊക്കെ ഇടപഴകാൻ എവിടെയാണ് സമയം? പുറത്തിറങ്ങാൻ സമയമില്ലാതെ പ്രകൃതിയിൽ നിന്ന് ഒറ്റപ്പെട്ട കുട്ടികളെയാണോ നിങ്ങൾ പരിസ്ഥിതി പ്രേമം പഠിപ്പിക്കുന്നത്? ശനിയാഴ്ചകളെ അപഹരിച്ച് കുട്ടികളുടെയും അധ്യാപകരുടെയും ജീവിതം ദുസ്സഹമാക്കരുത്. സമ്മർദ്ദം സഹിക്കാനാവാതെ ജീവൻ ഒടുക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിക്കുന്ന കാലത്ത് വിദ്യാർത്ഥികളെ മാർക്ക് ഉൽപാദന യന്ത്രങ്ങളും അധ്യാപകരെ ഓപ്പറേറ്റർമാരുമാക്കി നിലനിർത്തുന്നതാണോ വിദ്യാഭ്യാസ പരിഷ്കാരം? ഈ അവകാശ ലംഘനത്തിൽ നിന്ന് ഭരണപക്ഷ അധ്യാപക സംഘടനകൾക്കും ബാലാവകാശ കമ്മീഷനുമൊക്കെ മാറി നിൽക്കാനാകുമോ?
The editorial.